الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين رب العالمين. ഇമാം വഖീ ഇബ്നു ജറാഹ് റഹ്മഹുള്ളയുടെ കിതാബു സുഹുദിൽ സഹീഹായി വന്നിട്ടുള്ള അസറുകൾ, അതാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ അടുത്ത ബാബ് 17-ാമത്തേത്, ബാബു മൻ ഖാല യാ ലൈതനീ ലം ഉഖ്ലഖ്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ മായി ബന്ധപ്പെട്ടിട്ടുള്ള അസറുകൾ. അതായത് ഞാൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്നുള്ള നിലക്ക് പറഞ്ഞത്. ഹദ്ദസന അബി അൻ ഇബ്രാഹിം ഇബ്നു മുഹാജിർ അൻ മുജാഹിദൻ അബി ദർ ഖാല, അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, വദിത്തു അന്നി കുന്തു ശജറത്തുൻ ഉബദു വദിത്തു അന്നി ലം ഉഖ്ലഖ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കൊതിച്ചു പോകുന്നു. അന്നി കുന്തു ശജറത്തൻ അഉബദ്, ഒരു ഞാനൊരു പാഴ്മരമായിരുന്നെങ്കിൽ, അതായത് ഇലക്ക പൊഴിഞ്ഞ് ഒന്നിനും ഇല്ലാത്ത ഒരു മരമായിട്ട് ഞാൻ ആയിരുന്നെങ്കിൽ, വദിത്തു അന്നീല മുഖ്ലഖ്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചും നാളെ പരലോകത്തെ വിചാരണയെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുമുള്ള ഭയം കാരണത്താൽ പറയുന്നതാണ്. അതായത് ഒരു പാഴ്മരം എന്താണ്? അത് വീണു പോകുന്നു, അത് അങ്ങനെ ഇല്ലാതായി പോകുന്നു, ആ അവസ്ഥയേ ഉള്ളൂ, മണ്ണായി പോകുന്നു, ആർക്കും വേറൊരു കാര്യമില്ല. ഉയർത്തെഴുന്നേൽക്കേണ്ട, വിചാരണക്ക് ഉത്തരം ചെയ്യേണ്ട, അള്ളാ നരകവും സ്വർഗവും അങ്ങനെ ഓരോ കാര്യങ്ങൾ അതൊന്നും ഇല്ലാതെ ഞാനവിടെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്നുള്ള ആ ഭയം പല സഹാവാക്കളും ഇതിൽ തന്നെ പറയുന്നുണ്ട്. പറഞ്ഞിരുന്ന വാക്കാണത്, കാരണം അവർക്ക് അറിയാമായിരുന്നു നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേറ്റാൽ തന്നെ നേരിടേണ്ടി വരുന്ന ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല പരലോകം. നാളെ പരലോകത്തെ ഓരോ വിചാരണയുടെയും ഓരോ സംഭവങ്ങളും ആയത്തിലും ഹദീസിലും പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ നേരിടണമെന്ന് ആലോചിച്ച് നോക്കി. മരിക്കണം നമുക്ക് ഉറപ്പുണ്ടല്ലോ. ആ മരണത്തെ തന്നെ മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ് പിടിച്ച് മരിക്കുന്ന ആ നിമിഷം തന്നെ നമ്മളൊന്നും ഇരുന്ന് ആലോചിച്ച് നോക്കി. അത് കഴിഞ്ഞ് ഖബറിൽ ഒറ്റക്കാകുന്ന ആ ഖബറിലെ ചോദ്യം ചെയ്യലുകൾ, ഉയർത്തെഴുന്നേൽപ്പ്, മഹ്ഷറ, ഇതെല്ലാം ഇന്ന് നമ്മൾ പകല് കാണുന്നത് പോലെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണ്. നാം സംസാരിക്കുന്നത് പോലെ ഉറപ്പുള്ള കാര്യമാണ്. ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇതുപോലെയുള്ള വാക്കുകൾ അവർ പറഞ്ഞത്. ഹദ്ദസന ഹിഷാബ് ഇബ്നു ഉർവ അൻ അബി അൻ ആയിഷ തഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വദിത്തു അന്നി കുന്തു നസ്യം മൻസിയ, ഞാൻ കൊതിക്കുന്നു ഒരാളും അറിയാതെ അങ്ങോട്ട് ഇല്ലാതായി പോകുന്ന, ഒരു മറന്നു പോകുന്ന, ഒരാളുടെയിലും ഒന്നുമല്ലാതായി പോകുന്ന ഒരാളായി ഞാൻ മാറിയിരുന്നെങ്കിൽ. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ, അതായത് ഞാനും എന്നെ പോലെ എൻ്റെ പേരിൽ ഒരാൾ ഇവിടെ ജീവിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് മറക്കപ്പെട്ട്, ഒരാളും അറിയാത്ത അവസ്ഥയിൽ, ഉയർത്തെഴുന്നേൽപ്പിക്കാത്ത അവസ്ഥയിൽ ഞാൻ ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നേരത്തെ പറഞ്ഞ അതേ അർത്ഥത്തിൽ വേറെയുണ്ട്, അത് പറയുന്നില്ല. حدثنا مالك بن مغول عن ابي صفر عن اللحاق بن مزاح قال قال عبد الله بن مسعود رضي الله عنه وددت اني كنت طيرا في منكبي ريش يعني ഒരു പക്ഷിയായിരുന്നെങ്കിൽ, എൻ്റെ തോളിലൊക്കെ ചിറകായിട്ടുള്ള ഒരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഇതെല്ലാം ഉദ്ദേശതാണ്, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കണമല്ലോ എന്നുള്ള ഭയാണ്. സ്വർഗ്ഗവും നരകമൊക്കെ പിന്നെയുള്ള ചർച്ച, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ. ഇവിടെ എത്ര കാലം ജീവിച്ചിട്ട് അള്ളാഹുവിനോടുള്ള ഹക്കിൽ എന്താണ് വീട്ടി കൊടുത്തത് എന്നുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം തന്നെ. മറ്റൊരു അസറിൽ കാണാം, ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് കൂടി ഇരിക്കുന്ന സമയത്ത് അതിലൊരാൾ പറഞ്ഞു, ലൈതനീ മിൻ അസ്ഹാബിൽ യമീൻ, ഞാൻ വലതുപക്ഷക്കാരൻ ആയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറൊരു അസറുണ്ട്, ഇതല്ല, ഇത് വലതുപക്ഷക്കാരനായിരുന്നെങ്കിൽ എന്നാണ്. ഇതിന്റെ വേറൊരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരാൾ പറയും, ഞാൻ അസ്ഹാബുൽ യമീനിലാവാനല്ല ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തിലാ, മുഖരിബീങ്ങളിലാവണം.
അതായത് അസ്ഹാബുൽ യമീനിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള ആളുകൾ അതിൽ പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു പറയാണ്, ലൈതനി ഇദാ മിത്തു ലം ഉബ്അസ്, ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്, ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ കൊതിച്ചു പോകുന്നത്. ഇതിന്റെ ചില റിവായത്തുകൾ കാണാം, ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, അയാൾ കൊതിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിക്കാതിരുന്നെങ്കിൽ എന്നാണ്. അത് തന്നെ അവർക്ക് ഭയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. നമുക്ക് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷനെ കുറിച്ച് കേട്ടാൽ പോലും നമ്മുടെ കൽബ് അത് എനിക്കുള്ളതല്ല, അത് വേറെ ആർക്കോ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നിലക്ക് നമ്മൾ ചിന്തിക്കുക. നരകത്തിലെ ഏറ്റവും താഴ്ന്ന ശിക്ഷ ആർക്കും ഏറ്റവും താഴ്ന്നതിലാരാ, മുനാഫിക്കുകളാണ് ഉണ്ടാവുക. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതന്നെയല്ല, അതൊക്കെ വേറെ ആർക്കും ഒരുക്കി വെച്ചതാണ്, ഞാൻ എനിക്കുള്ളതാവില്ല എന്നുള്ള നിലക്കാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ നമുക്ക് ഭയം വരുന്നില്ല. എന്നാൽ ഉയർത്തെഴുന്നേൽക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജീവിച്ച സ്വഹാബാക്കളാണ്. ഹദ്ദസന അല അമശ് അനിൽ മഅറൂർ ഇബ്നു സുവൈദ് അൻ അബീദർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ അക്സരീനഹുമുൽ അഖല്ലൂന യൗമൽ ഖിയാമ ഇല്ലാ മൻ ഖാല ബിൽ മാലി ഹാകദാ വഹാകദാ വഖലീലും മാഹും. അതായത് ഇന്ന് ധാരാളം സമ്പത്തുള്ളവർ, ഇന്നൽ അക്സരീന, ധാരാളം സമ്പത്തുള്ളവർ അന്ന് കുറവുള്ള ആളുകളായിരിക്കും പരലോകത്ത്. ആരൊഴികെ? റസൂലുള്ളാഹി ഹദീസിൽ അറിയാം, അതൊരു സുദീർഘമായ ഹദീസാണ്. റസൂലുള്ള കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ഇങ്ങനെ ചെലവഴിച്ചവരൊഴികെ, അതായത് സമ്പത്തുണ്ട് എന്നിട്ട് അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാർഗത്തിൽ ചെലവഴിക്കാത്ത അല്ലെങ്കിൽ ദരിദ്രർക്ക് നൽകാത്ത, അത് ഒരുമിച്ച് കൂട്ടിവെച്ച ആളുകൾ നാളെ പരലോകത്ത് ഒന്നുമില്ലാത്ത ആൾക്കാരായിട്ട് വരിക. കാരണം ഇന്ന് നമ്മൾ കൊടുക്കുന്ന സ്വതക്കയാണ് നമുക്ക് പരലോകത്തേക്കുള്ള ഡെപ്പോസിറ്റ്. നമ്മളിപ്പോ ഒരു ബാങ്കിൽ അക്കൗണ്ടിൽ ഉണ്ടാക്കി അതിൽ കുറെ പണം ഇട്ടിട്ട് ആ പണം നമ്മളിങ്ങനെ നോക്കുകയാണ്, ഇത്ര ലക്ഷമുണ്ട് ഇത്ര ലക്ഷമുണ്ട്, അതെല്ലാം യഥാർത്ഥത്തിൽ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പരലോകത്തേക്കുള്ള അക്കൗണ്ടിൽ ഇട്ട് വെക്കുന്നതാണ്. നമ്മൾ എന്താണോ നൽകിയത് അതാണ് പരലോകത്തുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷാ ബീവി ആടിനെ അറുത്തിട്ട് എല്ലാം കൊടുത്തു, അവസാനം ഒരു പിന്നെ കുളമ്പിന്റെ ഭാഗം ഒരു കഷ്ണമോ ബാക്കി വെച്ചു. അപ്പൊ പറഞ്ഞു, അതെല്ലാം നമുക്ക് കിട്ടി, ഇതാണ് നമുക്ക് കിട്ടാതെ പോയിട്ടുള്ളത്, അതെല്ലാമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവര് മനസ്സിലാക്കിയ ആ ചിന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഒരു അസർ, ഹദ്ദസനാ ലൗസാഇ അബ്ദുറഹ്മാൻ ഇബ്നു അംറ് ശാമി عن عروة بن رويم اللحمي قال قال رسول الله صلى الله عليه وسلم الله الرسول برنو شرار امتي الذين ولدوا في النعيم وغضوبه عنده امتيله شر നിറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അനുഗ്രഹത്തിൽ ജനിച്ച ആളുകളാണ്. ഭയങ്കര നിഅമത്ത്, ജനിച്ചപ്പോ തന്നെ നല്ല സമ്പത്തും നല്ല സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും. വഗുദൂബിഹി, അതുകൊണ്ട് അവർ പോഷിപ്പിക്കപ്പെടുകയും ചെയ്തു, അത് അത് കഴിച്ചിട്ടും അത് അതിലാണ് അവൻ വളർന്നത്. ഇന്നമ ഹിമ്മത്തുഹും അൽവാനു തആമി വസിയാബ്, പക്ഷെ അവരുടെ ചിന്ത എന്ന് പറഞ്ഞ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, അതായത് കുറെ വസ്ത്രങ്ങൾ ഉണ്ടാവുക, നല്ല ഭംഗിയുള്ള കുറെ വസ്ത്രങ്ങൾ, അതുപോലെ ഭക്ഷണങ്ങൾ, പുതിയ പുതിയ ഭക്ഷണങ്ങൾ, അത് മാത്രമാണ് അവർക്ക് ചിന്ത. വയതശദ്ദഖൂന ഫിൽ കലാം, അതുപോലെ തന്നെ വായി തലച്ചുകൊണ്ടേയിരിക്കുക, അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ട് അത് ആ രീതിയിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ, അതാണ് ഈ ഉമ്മത്തിൽ ഷെറു നിറഞ്ഞ, എന്റെ ഉമ്മത്തിൽ ഷെറു നിറഞ്ഞ ആളുകൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ജനിക്കുന്നത് തന്നെ ഒരു നിഅമത്തിലായിക്കൊണ്ട് ജനിക്കുകയും എന്നിട്ട് പിന്നെ അവന്റെ ചിന്ത എന്ന് പറഞ്ഞ വസ്ത്രവും ഭക്ഷണവും അതുപോലുള്ള കാര്യങ്ങളും മാത്രം, എന്നിട്ട് വെറുതെ വായിട്ടരച്ച് സംസാരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിലെ ഷെറ് നിറഞ്ഞ ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നാം ദുനിയാവെന്ന് നേടണം, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളോടുള്ള ആഗ്രഹം നമ്മുടെ കൽബിൽ നമ്മൾ ഒഴിവാക്കണം. അള്ളാഹു തആല നൽകുകയാണെങ്കിൽ സ്വീകരിക്കാം, പക്ഷെ അതൊരു ഹിമ്മത്തായിട്ട്. ഹിമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തന്റെ ചിന്തയുടെ പൂർണ്ണതയാണ്, അവന്റെ പ്രധാനപ്പെട്ട ചിന്ത അത് മാത്രമാകുന്ന അവസ്ഥ. അങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ചിന്തിക്കാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കാൻ നാളെ മരണമുണ്ട്, പരലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, സ്വർഗത്തിലെ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഉണ്ട്, അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ നിരർത്ഥകമായ ദുനിയാവിലെ ഈ വിഷയങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമ്മുടെ ഹിമ്മത്ത് പരലോകമായിരിക്കണം. അതുപോലെ മറ്റൊരു അസർ, ഹദ്ദസന സുഫിയാൻ അൻ മൻസൂർ അൻ മുജാഹിദ് ഖാല കാന യുഖാൽ ഇദാ കസറൽ ഖദം കസറ ശയാത്തീൻ. മുജാഹിദ് റഹിമഹുള്ള പറയുമായിരുന്നു, ജോലിക്കാർ കൂടിക്കഴിഞ്ഞാൽ, ഷെയ്ത്താനുകൾ കൂടി കൂടുതലാകുമെന്ന്. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്പത്തും ഐശ്വര്യം തന്നെ, ഒരുപാട് പണിക്കാരുണ്ട് ഒരാൾക്ക്, അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരുപാട് ജോലിക്കാരും ഒരുപാട് പിന്നെ ഖാദിമകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ പൈശാചികത കൂടും. അവന് വലിയൊരു അധികാരമുണ്ട്, എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്, ഞാൻ എന്തോ നിലക്കാണ് എന്നുള്ള ഷെയ്ത്താന്റെ പ്രവർത്തനം അവന്റെ മേലെ വർദ്ധിക്കും. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുകയും അനാവശ്യമായതിലേക്ക് ചിന്തകൾ പോവാതിരിക്കുകയും ചെയ്യുക. അടുത്ത ബാബ്, ബാബു മൻ കരിഹൽ മാല വൽ വദത്. ഈ ബാബിൽ പറയുന്നത് സമ്പത്തിനെയും മക്കളെയും വെറുത്ത ആളുകൾ, സമ്പത്തിനെയും മക്കളെയും അതിനോട് വെറുപ്പുണ്ടായിരുന്ന ആളുകൾ. മുൻഗാമികളുടെ വിഷയം പറയാം. ഹദ്ദസന സുഫിയാൻ അൻ റജുലിൻ അൻ താവൂസ് അന്നഹു കാന യഖൂലു ഫീ ദുആഇഹി. താവൂസ് ഇബ്ന് കൈസാൻ താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ദുആകളിൽ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ർസുഖ്നി അൽ ഈമാന വൽ അമൽ വംനഅ്നി അൽ മാല വൽ വലദ്. അല്ലാഹുവേ, എനിക്ക് ഈമാനും അമലും നീ നൽകണം, എനിക്ക് സമ്പത്തും മക്കളും നീ തടയുകയും വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മക്കള് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ അലങ്കാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ എടുത്തെടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് നന്മകളുണ്ട്. എന്നാൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ല, നിങ്ങളുടെ ദിക്റിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും തെറ്റിക്കരുത്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരു മനുഷ്യനെ തെറ്റിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും. ഇവിടെ ഇവർ ഈ പിന്നെ താബി താവൂസ് റഹിമഹുള്ള ദുആ ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ്? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് എന്നെ തെറ്റിക്കുന്ന രീതിയിൽ സമ്പത്തും സന്താനങ്ങളും എനിക്ക് നൽകരുത്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിക്കുന്ന രീതിയിൽ അള്ളാഹു തആല പറഞ്ഞതാണ്, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനം ശത്രുക്കളുണ്ട്, അത് വിചാരിച്ച് വിവാഹം കഴിക്കേണ്ട എന്നാണ് അതിന്റെ അർത്ഥം അല്ല. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വരുന്നുണ്ട് ഒരു ഹദീസ്, മക്കളെ കൊണ്ടുള്ള നന്മയും തിന്മയും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആ സലഫുകൾ ഭയപ്പെട്ടിരുന്നത് ഇവിടെ എന്ത് തടയണമെന്നാണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന രീതിയിൽ എനിക്ക് സമ്പത്തും സന്താനങ്ങളും നൽകരുതേ എന്ന് താവൂസ് റഹിമഹുള്ള ദുആ ചെയ്യാറുണ്ടായിരുന്നു. അടുത്തൊരു അസർ, ഹദ്ദസന സുഫിയാൻ അനിൽ അമശ് അൻ ഇബ്രാഹിം തൈമി അനിൽ ഹാരിസ് ഇബ്നു സുവൈദ് അന്ന റജുലൻ മിൻ അഹ്ലിൽ കൂഫ വശാ ബി അമ്മാറ ഇലാ ഉമർ. കൂഫയിൽപ്പെട്ട ഒരു വ്യക്തി അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം കൂഫയിൽ ഉണ്ടായിരുന്നത്. ഇലാ ഉമർ, ഉമർ റളിയല്ലാഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിനെ കുറിച്ച് പരാതിപ്പെട്ടു, ഒരു ആക്ഷേപം ഉന്നയിച്ചു ഉമറിന്റെ അടുക്കലേക്ക്. ഫഖാല ലഹു അമ്മാർ, ഇതറിഞ്ഞപ്പോൾ അമ്മാർ റളിയല്ലാഹു ഈ പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞു, ഇൻ കുൻത കാദിബൻ, നീ ഈ പറഞ്ഞത് കളവാണെങ്കിൽ, അള്ളാഹു തആല നിനക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു തരട്ടെ, നിന്റെ കീഴിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്ന രീതിയിൽ നിന്നൊരു നേതാവാക്കി മാറ്റട്ടെ. നമ്മളത് ആലോചിച്ച് നോക്കി, ഒരാള് തന്നെ പറ്റി ആക്ഷേപം ഉന്നയിച്ചിട്ട് ഈ സഹാബി പ്രാർത്ഥിക്കുകയാണ്, നീ കളവാണ് പറയുന്നത്, അള്ളാഹ് നിനക്ക് കുറെ സമ്പത്തും കുറെ സന്താനങ്ങളും കുറെ അനുയായികളൊക്കെ തരട്ടേത്. അവ ദുനിയാവിലൊരാളാണെങ്കിൽ എന്താ വിചാരിക്കുക, രണ്ടുവട്ടം ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അവർക്കതെന്താണ്? അത് നന്മയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇതെന്തുണ്ടാക്കും? അള്ളാഹുവിന്റെ ദിക്റിന്ന് തെറ്റിക്കും. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, സമ്പത്തും സന്താനങ്ങളൊക്കെ എത്രത്തോളമാണ് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും അള്ളാഹുവിലേക്ക് മുന്നിടയിൽ നിന്നും തടയുക എന്നത്. ആ രീതിയിൽ ആക്കാതെ അതിന്റെ നന്മയെ മാത്രം എടുക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവേ അനസ് ഇബ്നു മാലിക്കിന് ധാരാളം സമ്പത്തും ധാരാളം സന്താനങ്ങളും നൽകണേ എന്ന് റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക്കിന് ഒരുപാട് സന്താനങ്ങളും ഒരുപാട് ദീർഘായുസ്സും ഒരുപാട് സമ്പത്തും അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുണ്ടായിട്ടില്ല? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിയിട്ടില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദിക്ർ തെറ്റാൻ പാടില്ല. അള്ളാഹുവിന്റെ ദിക്റിന്ന് തെറ്റിയിട്ട് ഇതെത്ര ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. അപ്പൊ ഇതാണ് അവർ മനസ്സിലാക്കിയ രീതി. അതാണ് അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട അവരുടെ ചിന്ത എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യുന്നതിലാണ്. ഹദ്ദസന സാബിത് ബിൻ അമ്മാർ അൻ ഗനിം ബിൻ ഖൈസ് ഖാല ما احب ان كل مسلم يولد له كل يوم غلام وان له مثل ماله. അദ്ദേഹം പറയാണ്, പിന്നെ ഗനിം ഇബ്നു ഖൈസ് റഹിമഹുള്ള അദ്ദേഹം പറയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു മുസ്ലിമിലെ എല്ലാ വർഷവും ഓരോ കുട്ടി ഉണ്ടാവുകയും അതങ്ങനെ വർദ്ധിച്ചു വരികയും സമ്പത്ത് പോലെ വർദ്ധിക്കണവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതായത് ഈ പറഞ്ഞ അർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അതായത് അവന് പിന്നെ അതിന് മുഴുകാനും സമയം ഉണ്ടാവുള്ളൂ. ഓരോ വർഷം ഓരോ കുട്ടി ജനിക്കുകയാണ്, അപ്പൊ പിന്നെ അവന് കൂടുതൽ അതിന് സമയം ചെലവഴിച്ച് അള്ളാഹു ദീന് പഠിക്കുന്നതിൽ നിന്ന്, ഇൽമ് തേടുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്ന് തെറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ള ഭയത്തിലാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതില്ലാത്ത രീതിയിൽ ഇതെല്ലാം ഉള്ളത് എന്താണ്? ഖൈറാണ്. കാരണം വർദ്ധിക്കും, നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കും. ഇനി ഈ കാര്യങ്ങളൊക്കെ, ഈ സലഫുകളുടെ ഈ വാക്കുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹദ്ദസന അബു ജന്നാബ് അൻ ഖാസിം ബിൻ അബ്ദുറഹ്മാൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അശ്അഥ് ബിൻ ഖൈസ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹല്ലക മിൻ ഇബ്നത്തി ജംദ് മിൻ വലദ്, ഇബ്നത്തി ജംദ് എന്ന ആ ഒരു ഇന്ന സ്ത്രീയിൽ നിന്ന് നിനക്ക് കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു, നിനക്ക് സന്താനങ്ങളുണ്ടോ ചോദിച്ചു. ഖാല നഅം, എനിക്കുണ്ട്. മിൻഹാലി ഗുലാമുൻ, അതിൽ എനിക്കൊരു കുട്ടിയുണ്ട്. വദിത്തു അന്നലി ബിഹി ജഫ്നത മിൻ തഅമി ഉത്ഇമുഹ മൻ മഅി മിൻ ബനി ജബല. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് അതിനേക്കാൾ ഇഷ്ടം, ഇങ്ങനെ കുട്ടി ഉണ്ടാകുന്ന ഇഷ്ടം, നല്ല വിശിഷ്ടമായ ഭക്ഷണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഇൻ ഖുൽത നീ ഖുൽത ദാലിക്, നീ അങ്ങനെയാണോ പറയുന്നത്, ഇന്നഹും ലസമറത്തുൽ ഖുലൂബ്, മക്കൾ എന്ന് പറഞ്ഞാൽ കൽബിനൊരു സമറത്താണ്, കൽബിനൊരു വിഭവമാണ്, സമറത്താണ്. വഖുറത്തുൽ അയുൻ, കണ്ണിനൊരു കുളിർമയാണ്. നമുക്കറിയാം നമ്മുടെ മക്കള് കളിക്കുന്നതും നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ ഇടപഴകുന്നതൊക്കെ എന്താണ്? കണ്ണിന് കുളിർമയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വൈന്നഹും മഅദാലിക്, എന്നാൽ അതിനോടൊപ്പം, ഈ പറഞ്ഞ കൺകുളിർമയോടൊപ്പം ഉണ്ട്, ലമജ്ബനതുൻ, എന്തുണ്ട്? ഭീരുത്വമുണ്ടാവും. മക്കളുണ്ടായി കഴിഞ്ഞാല് ഭീരുത്വമുണ്ടാവും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങാന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തിനെങ്കിലും ഇറങ്ങിപ്പുറപ്പെടാന്, എന്തെങ്കിലും പിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെയ്യാൻ ഭീരുത്വമുണ്ടാവും. നമുക്ക് പേടിയുണ്ടാവും, എന്തുണ്ടാവുക, ഞാൻ പോയ എന്റെ മക്കളാരുണ്ടാവുക, മക്കളാരെ നോക്കുക, അതേപോലെ ഭീരുത്വമുണ്ടാവും. മബ്ഖലത്തുൻ, പിശുക്കുണ്ടാവും. ഒരുത്തന്നെ മക്കളൊന്നും ഇല്ലാത്ത കാലത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല സ്വത കൊടുക്കുന്ന അവന്റെ വരുമാനമൊക്കെ, മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് എന്തുണ്ടാവും? എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഒരുപാട് സ്വത്ത് സ്ഥലമുള്ള ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ചോദിച്ച സ്ഥലം വിറ്റിട്ട് ഹജ്ജ് ചെയ്താൽ പോലെ അവർ ചോദിച്ചാൽ എന്താ പറയാ, ഇത് മക്കൾക്കുള്ളതാണ്, എന്റെ കാലശേഷം മക്കൾക്കുള്ളതാണ്. പിശുക്കുണ്ടാവും മക്കളുണ്ടാകുമ്പോൾ. മഹ്ജനത്തുൻ, അതുപോലെ തന്നെ പിന്നെ ദുഃഖമുണ്ടാവും. മക്കള് പഴച്ചു പോയി കഴിഞ്ഞാല് മക്കളല്ലാണ്ട് തീരെ നകന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്തുണ്ടാവേണ്ടി വരും, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട് ദുഃഖിക്കേണ്ട അവസ്ഥയുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്, മക്കളെ കൊണ്ടുള്ള നന്മയും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടുള്ള അപകടവും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ചില വിവാഹത്തിൽ മജ്ഹലത്തിന് എന്ന് കൂടി ഉണ്ട്, ജഹലുണ്ടാവുന്നു. കാരണം അവന് മക്കളോടുള്ള സ്നേഹം കാരണത്തെ വേറെ പല കാര്യങ്ങളിലേക്കും അബദ്ധം പറ്റുന്ന അവസ്ഥയുണ്ടാവും. അപ്പോ ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടുള്ള നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനും നാളെ പരലോകത്തിലേക്ക് ഒരു കൂട്ടാനും ഉപകരിക്കുന്ന രീതിയിൽ മക്കളെ ഉപകരിച്ചാൽ അത് നന്മയാണ്. അതല്ലാതെ കുറെ മക്കളുണ്ടായി, കുറെ സമ്പത്തുണ്ടായി, എന്നിട്ട് അള്ളാഹുവിനേക്ക് അടുക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ ദിക്റിൽ നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ അത് വലിയ അപകടവുമായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്കിതുപോലെ ഭീരുത്വവും പിശുക്കും ദുഃഖവുമാണ് ഉണ്ടാവുന്നത് എങ്കിൽ വലിയ അപകടമാണ്. ആ കൺകുളിർമയുള്ളവരെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലാണ് നാം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നാം അതിനായിട്ടാണ് അവരെ ഒരുക്കി വെക്കേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അടുത്ത ബാബ്, ബാബ് ദിഖ്റുൽ ഗിന, ഐശ്വര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗിനയുമായി ബന്ധപ്പെട്ട്. ഹദ്ദസന ജാഫർ ഇബ്നു മുർഖാൻ അൻ യസീദ് ഇബ്നുൽ അസ്വം അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ് ഇന്നമൽ ഗിന ഗിന നഫ്സ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഫുആയി ഉയർത്തപ്പെടുന്ന ഒരു ഹദീസ് തന്നെയാണ്. ഇതിൽ അബൂ ഹുറൈറ പറഞ്ഞു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വസ്തുക്കളുണ്ട് എന്നുള്ളതല്ല. ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സൗകര്യം, കെട്ടിടം, വാഹനങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഐശ്വര്യം. ഇന്നമൽ ഗിന ഗിന നഫ്സ്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ കൽബിലുണ്ടാവുന്ന ഗിനയാണ്, അവന്റെ കൽബിലുണ്ടാവുന്ന ഐശ്വര്യമാണ്. പലപ്പോഴും നമ്മൾക്ക് ലോകത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അസ്ബാബുകളിലൂടെ മാത്രമുള്ള കാഴ്ചയാണ്. നമുക്കെപ്പോഴും നമ്മളെ ആഗ്രഹം ജനിപ്പിക്കുന്നത് നല്ല വലിയ വീടുകൾ, അതുപോലെ കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ വാഹനങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ അതിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ മാനസിക സംഘർഷങ്ങളും അവരുടെ ഞെരുക്കങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ കാണുന്നില്ല. എന്നാൽ ഒരു ചെറ്റക്കുടിയിലാണെങ്കിലും അള്ളാഹുവിനനുസരിച്ച് ഇബാദത്ത് ചെയ്ത് അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ അതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് കൽബിലുണ്ടാവുന്ന ഒരു ഗിന ഉണ്ടല്ലോ, അത് എത്ര വലിയ ചിലപ്പോ എ സി ഉള്ള റൂമിൽ അവൻ കിടക്കുന്നുണ്ടാവോ, വലിയ കൊട്ടാരം പോലത്തെ വീടായിരിക്കും, അവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അറിയുന്ന ആളുകളാണ്. വ്യക്തി എന്നോട് തന്നെ ഏകദേശം ഒരു അഞ്ചോ ആറോ സമ്പന്നര്, അതായത് കോടിക്കണക്കിന് സ്വത്തുള്ള ആളുകൾ വന്നിട്ട് സങ്കടം പറഞ്ഞ് നേരിട്ട് അവൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു സാധാരണ ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാൾ ഇതുവരെ പരാതി പറഞ്ഞ് കേട്ടിട്ടില്ല. സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതേസമയത്ത് സമ്പത്തുള്ള ആളുകൾ, ദീനുള്ള ആളുകളാണ്, അവര് തന്നെ അവർക്ക് ആ സമ്പത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ പരാതിയായിട്ട് പറയുന്നത്. ദീനു കുറവുള്ള ആളുകൾക്ക് കൂടുതലായിരിക്കും, എന്നിട്ടും അവർ പരാതി വന്ന് പറയാറുണ്ട്, ഇത്രയൊന്നും ഉണ്ടായിട്ടൊരു എത്ര ആളുകൾ ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല, സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റുന്നില്ല ആ നിലക്ക് പറഞ്ഞ ആളുകൾ. അതൊന്നും വേണ്ട എന്നല്ല, പക്ഷേ അതുകൊണ്ട് ലഭിക്കുന്ന ഖിനയല്ല യഥാർത്ഥത്തിൽ ഖിന, അത് കൽബിനുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കേണ്ടതും കൽബിന്റെ ഖിനയാണ്. അള്ളാഹ് വിധിച്ചു തരുന്നത് അതുപോലെ അവർ സ്വീകരിച്ച് തൃപ്തിപ്പെട്ട് അതനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സമാധാനമല്ല. കാരണം നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയണമായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കാണ്. നമുക്ക് എത്ര സമ്പത്താണ് ആവശ്യം, നമുക്ക് എത്ര സൗകര്യങ്ങളാണ് ആവശ്യം, നമുക്ക് എന്താണ് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് നമുക്കല്ലറിയാം, അള്ളാഹു തആലക്കാണ് അറിയാ. ഇവൻ ഇന്നത് കിട്ടിയാൽ നാളെ പരലോകത്ത് ഉപകാരപ്പെടുമോ അപകടപ്പെടുമോ, ഇവൻ ഇന്നതില്ലെങ്കിൽ ഇന്നന്നെ കാര്യങ്ങൾ ഉണ്ടാവുമോ, അത് അള്ളാഹുവിനാണ് അറിയാ. അപ്പൊ ഒരുത്തിന് നമ്മൾ സാധാരണ ഉദാഹരണം പറയില്ലേ, ഒരു കുട്ടി ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് കത്തി, ഒരു കത്തിക്ക് വേണ്ടിയിട്ട് കരയാണ്. അപ്പൊ ഉമ്മ കൊടുക്കുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? ആ കുട്ടി അതുകൊണ്ട് മുറിയാക്കുമെന്ന് ഉമ്മാക്കറിയാം, ആ കുട്ടി അതുകൊണ്ട് കളിച്ച് ബുദ്ധിമുട്ടാവുന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ അള്ളാഹിനോട് ചോദിക്കും, സമ്പത്ത് ചോദിക്കും, അതുപോലെ തന്നെ വേറെ പലതും ചോദിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഒരിക്കലും നമുക്ക് ഏറ്റവും വലിയ ദോഷമായിട്ട് മാറുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതിൽ തൃപ്തിപ്പെട്ട് ഖിന ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഐശ്വര്യം. ഹദ്ദസന ഹിഷാം ഇബ്നു ഉർവ അൻ അബീഹി ഖാല ഖാല ഉമർ ഇബ്നു ഖത്താബ് ഫീ ഖുതുബതിഹി, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറഞ്ഞു, അതഅലമുൻ അന്ന അത്തമഅ ഫഖ്റ വ അന്ന അലിയാസ ഖിന വ അന്ന അൽമർഅ ഇദാ ഐസ മിൻ ഷൈഇൻ ഇസ്തഗ്ന അൻഹു. നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക, ഒരു കാര്യം ആസ്വദിക്കുക എന്നുള്ളത്, ഒരു കാര്യം ലഭിക്കുക എന്നുള്ളതും അത് ആസ്വദിക്കാൻ ശരിക്കും ദാരിദ്ര്യമാണ്. വന്നൽ ഇയാ സഖിന, ഒരു കാര്യം ലഭിച്ചില്ല എന്നുള്ളത് അതാണ് ശരിക്കും ഐശ്വര്യമുള്ളത്. വന്നൽ മർ ഇദാ ഐസ മിൻ ഷൈഇൻ ഇസ്തഗ്ന അൻഹു, ഒരാൾക്കൊരു കാര്യം ലഭിക്കുന്നില്ല, അതെനിക്കില്ല എന്നുള്ള നിലക്ക് വിട്ടുപോയിരിക്കുകയാണ് അവൻ. അതിൽ നിന്ന് എന്തായി? നിരാശ്രയനായി. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയും, നല്ല ഒരു സൗകര്യമുള്ളൊരു കാറിൽ യാത്ര ചെയ്ത ആള് പിന്നെ സൗകര്യം കുറഞ്ഞ കാറിൽ യാത്ര ചെയ്യാനുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് എന്താ ഉണ്ടാവുക? അത് എനിക്ക് അയാൾക്ക് തൃപ്തി ഉണ്ടാവില്ല. കാരണം അതെനിക്ക് അയാൾക്ക് മറ്റേതിന്റെ ആസ്വാദനം കിട്ടൂല, അയാൾ എപ്പോഴും അതിലേക്ക് ആവശ്യക്കാരനായിരിക്കും. എന്നാൽ അതൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതൊന്ന് ഇസ്തിഗ്നാണ് അവന്, അതിൽ നിന്ന് നിരാശ്രയത്താണ് അവന്റെ കൽപ്പ്, അതിനായിട്ട് താലൂക്കായിട്ടുണ്ടാവില്ല. ഒരു കാര്യം ലഭിച്ചിട്ട് നഷ്ടപ്പെടലാണ് ലഭിക്കാതിരിക്കുന്നതിനേക്കാൾ വേദനയുള്ളത്. ഉദാഹരണത്തിന്, ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല, അവർക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ, അവർക്കൊരു വിഷമം ഉണ്ടാവും. ഒരു ഭാര്യയും ഭർത്താവും കുട്ടി ഉണ്ടായി, ആ കുട്ടി മരിച്ചു പോയാലോ, ആർക്ക് വിഷമം കൂടുതൽ ഉണ്ടാവുക? മരിച്ചുപോയവർക്കായിരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം ഒരു കാര്യത്തിന്റെ നേട്ടവും നന്മയും തിന്മയും എന്താണെന്നുള്ളത്. അപ്പൊ ഒരു കാര്യം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായി? അതൊന്ന് നിരാശ്രയനായി. അതുണ്ടാ കിട്ടിയ ആൾക്ക് പിന്നെ അതില്ലാതെ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. വളരെ ചിന്തിക്കേണ്ട വാക്കാണ് ദുനിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. നാം ഏത് രീതിയിൽ മനസ്സിലാക്കണമെന്ന് സലഫുകളുടെ ഈ കൗലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ബാബു, ബാബ് ദിക്റുൽ ഹിർസി അലൽമാൽ, ഹിർസി അലൽമാൽ സമ്പത്തിനോടുള്ള താല്പര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്. ഹദ്ദസന അബു അംറിൻ ഇബ്നു അലഅ അൻ നഹ്വി അൻ അൽ ഹസൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ മാലിൻ, ആദമിന്റെ മകന് മനുഷ്യന് രണ്ട് താഴ്വരയുണ്ട് സമ്പത്തിന്റെ, ലബ്തഗ ഇലൈഹിമ വാദിയൻ സാലിസ, എന്നിട്ട് അതിലേക്ക് മൂന്നാമത്തെ ഒന്നുകൂടി കിട്ടാനുള്ള അവസ്ഥ വന്നാൽ അവൻ അത് ആഗ്രഹിക്കും. മൂന്നാമത്തെ ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കും. വലയം ലൗ ജൗഫ ഇബ്നു ആദം ഇല്ല തുറാബ്, ആദമിന്റെ വയറ് നിറയുക മണ്ണ് കൊണ്ടല്ലാതെ ആദമിന്റെ വയറ് നിറയുകയില്ല. വയതൂബുല്ലാഹു അലാ മൻ താബ, വയറോ കൽബോ നിറയുകയില്ല. വയതൂബുല്ലാഹു അലാ മൻ താബ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇത് മനുഷ്യന്റെ ഫിത്രത്തി ആയിട്ടുള്ള സ്വഭാവമായിരിക്കും. മനുഷ്യന്റെ ഫിത്ര, ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, നമുക്കൊരു പിന്നെ സമ്പത്തില്ലാത്തൊരു ദിവസം, നമുക്ക് ആവശ്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ പണമില്ല. ആ പണമില്ലാതെ നാം ജീവിക്കുമ്പോൾ നമുക്ക് റാഹത്ത്, നമുക്ക് വലിയ ആവശ്യങ്ങൾ ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് കുറച്ച് പണം കിട്ടി വിചാരിക്കുക, പെട്ടെന്ന് കുറച്ച് പണം നമുക്ക് കിട്ടി വിചാരിക്കുക. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുത്തൻ്റെ കയ്യിൽ 1000 രൂപ മാത്രമേ ഉള്ളൂ, അത് വെച്ച് അവൻ ജീവിക്കുമ്പോൾ അവന്റെ കുറഞ്ഞ ചെലവുകൾ വെച്ച് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. പെട്ടെന്ന് അവന് 10,000 രൂപ കിട്ടിയാ പിന്നെ അവന് കണക്കൂട്ടി എന്തുണ്ടാവുമെന്ന് അറിയോ, അവന്റെ ആവശ്യങ്ങൾക്ക് 10,000 മതിയാവില്ല. 1,000 രൂപ ഉള്ളപ്പോ അവൻ ആ പേടിയോ ചിന്ത ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് അവന് 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവൻ ആവശ്യങ്ങൾ നോക്കും. അപ്പൊ എന്താ വരിക, ഈ 10,000 അവന് മതിയായതായിട്ട് വരൂല, പിന്നെയും പണം വേണമെന്ന ആവശ്യം വരിക. മനുഷ്യന്റെ ഫിത്രത്താണത്. മനുഷ്യൻ എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അവന്റെ മണ്ണ് അവന്റെ കൽബ് നിറക്കുക, അല്ലെങ്കിൽ അവന്റെ വയറ് നിറക്കുക എന്തുമാത്രമാണ്, മരിച്ചങ്ങട് പോണം. മണ്ണ് തിന്നിട്ടല്ലാതെ അവന്റെ കൽബ് നിറയുകയില്ല, മരിച്ചാലല്ലാതെ അത് അവസാനിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ നാം അള്ളാഹുവിനോട് തേടണം. അതായത് നമുക്ക് ആവശ്യമായ നിലക്ക് മറ്റുള്ള ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയില്ലാതെ നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന കഫ നമ്മൾ പറഞ്ഞു. ഖൈറു റിസ്ക് കഫാഫ്, ഒരുത്തിന് മതിയായതാണ് ഏറ്റവും നല്ല റിസ്ക്. അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് നാം ഒഴുകേണ്ടത് ആവശ്യമില്ല. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്, വളരെ എളുപ്പത്തിൽ തീരും. നമുക്ക് പരലോകത്ത് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഒരു വാക്ക് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാമെന്ന്, അദ്ദേഹം പറയുന്നുണ്ട് ദുനിയാവില് ഹലാലിൽ തന്നെ ഒരാൾ എത്ര കൂടുതൽ ഉപയോഗിക്കുന്നുവോ ആ അളവ് പരലോകത്ത് അവന് കുറയുന്നു. ഹലാലായ കാര്യങ്ങൾ തന്നെ എത്ര കൂടുതൽ അവൻ ദുനിയാവ് എടുക്കുന്നുവോ അതിനനുസരിച്ച് പരലോകത്തിന്റെ അളവിന് ഒരു കുറവ് വരും എന്നുള്ളത്. അതായത് നമുക്ക് ആവശ്യമുള്ളത് മതി, എല്ലാ കാര്യവും അങ്ങനെ തന്നെ നമുക്ക് ആവശ്യമുള്ളതിൽ നിൽക്കുക, അതിന്റെ അപ്പുറത്തേക്ക് അതിൽ മുഴുകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. പിന്നെ അത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതേ അർത്ഥത്തിൽ സലഫുകൾ വാദു ഖൗലു ലൗ കാന ലി അഹദികും വാദിയാൻ മിമ്മാലിൻ ثم مر على سبتي اسماء مطبوعه يعني معموله كلفته نفسه ان ينزل فياخذها. നിങ്ങൾക്ക് ഒരാൾക്ക് രണ്ട് താഴ്വര സമ്പത്ത് ഉണ്ട്, പിന്നെ കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ വേറെ അങ്ങനെ പൊതിഞ്ഞിട്ടുള്ള വേറൊരു സമ്പത്ത് കണ്ടാൽ എന്ത് ചെയ്യും, അതെടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാവും. അതെടുക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾ ഇറങ്ങുന്ന അവസ്ഥ നഫ്സ് അതിന് തോന്നിപ്പിക്കുന്നു. മറ്റൊരു ഹദീസ്, ഹദ്ദസന ശുബഅത്ത് അൻ ഖതാദ അൻ അനസ് ഇബ്നു മാലിക് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്റമു ഇബ്നു ആദം വയബ്ഖ മിൻഹു ഇസ്നതാൻ. ഒരു ആദമിന്റെ സന്തതി പ്രായമാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവർ ബാക്കിയായിട്ടുണ്ടാകും, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ അവൻ ചെറുപ്പമായിരിക്കും. അൽ ഹിർസു വൽ അമൽ, അവന് ഈ സമ്പത്തിനോടുള്ള താല്പര്യം, അതുപോലെ തന്നെ ദുനിയാവിലുള്ള പ്രതീക്ഷ. പലപ്പോഴും യുവാക്കൾ വിചാരിക്കും, യുവാക്കൾ കുറച്ച് ദീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ചിന്ത ഉണ്ടാവും, സമ്പത്തിനോട് താല്പര്യമില്ല, ദുനിയാവിൽ വലിയ പ്രതീക്ഷയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതും മനുഷ്യന്റെ ഫിത്രത്തിയായിട്ടുള്ള സ്വഭാവമാണ്, നമ്മളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നമുക്ക് പ്രായമാകുന്ന, നിരബാധിക്കുന്ന, വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന കാലം കൂടുന്തോറും നമുക്ക് കൂടുതൽ കൂടുതൽ എന്താണ്ടാവുക, സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടും. ദുനിയാവിൽ കുറേ കാലം ജീവിതം ഇനിയുണ്ട് വിചാരിക്കും. നമ്മൾ പലപ്പോഴും ആലോചിച്ച് നോക്കിയും 70-75 വയസ്സായ ആളുകളെ കാണുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അവർക്കിനി എന്തെങ്കിലും ദുനിയാവിൽ പ്രതീക്ഷിക്കാണ്ടാവും. ഒരു ചെറുപ്പക്കാരനെ നോക്കേണ്ട, ആ ഒരു സാധാരണ നിലക്ക് നോക്കുമ്പോൾ അയാളുടെ ജീവിതം അവസാനിക്കാനായിക്കോളും, ഈ കാര്യമായി പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്നൊക്കെയാവും. പക്ഷെ ഈ ചെറുപ്പക്കാരനേക്കാൾ ദുനിയാവിൽ പ്രതീക്ഷ അവനായിരിക്കും, ചെറുപ്പക്കാരനേക്കാൾ ദുനിയാവിൽ പ്രതീക്ഷ ആ വൃദ്ധനായിരിക്കും. ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കും, എനിക്കിനിയും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കണം. ഇതെല്ലാം മനുഷ്യന്റെ ഫിത്രത്തിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും എല്ലാവർക്കും അനുഭവിച്ചറിയാവുന്ന, നമ്മൾ പ്രായമായ ആളുകളുമായിട്ട് ഇടപഴകി നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖൽബു ശൈഖ് ഹിശാബ് അലാ ഹുബ്ബി സ്നതൈൻ, വൃദ്ധന്റെ കൽബ് രണ്ട് കാര്യങ്ങളിൽ എപ്പോഴും ചെറുപ്പമായിരിക്കും. അലാ ജംഇൽ മാൽ വതൂലിൽ ഹയാത്ത്, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിലും ഹയാത്ത് ജീവിതത്തിലെ പ്രതീക്ഷയിലും, അതായത് ജീവിതം ഒരുപാട് ഉണ്ടാവുന്നുള്ള വിഷയത്തിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിലും. അപ്പൊ ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കണം, അത് പിന്നെ ഗൗരവമുള്ള വിഷയങ്ങളായി കാണുക. ബാബു അൽ അമലു വൽ അജൽ, ഇത് പിന്നെ പ്രതീക്ഷ, ആയുസ്സുള്ള പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബാബാണ്. ഹദ്ദസന ഇബ്നു അബി ഖാലിദ് അൻ സുബൈദിൽ യാമി വയസീദ് ഇബ്നു അബി സിയാദ് അൻ മുഹാജിർ ആമിരി അൻ അലി റളിയല്ലാഹു അൻഹു ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അഖ്വഫ മത്തഖവഫു അലൈക്കും ഇസ്നത് അതഖവഫു അലൈക്കും ഇസ്നാൻ, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നതിൽ ഏറ്റവും ഭയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്, തൂലുൽ അമൽ വഇത്തിബാഉൽ ഹവാ. തൂലുൽ അമൽ, ദുനിയാവിലുള്ള പ്രതീക്ഷ, ഇനിയും ഒരുപാട് കാലം എനിക്ക് ദുനിയാവിലുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് തൂലുൽ അമൽ എന്ന് പറയുന്നത്. അത് മനുഷ്യനെ ചതിച്ചു കളയുന്ന, അള്ളാഹുവിലേക്ക് മുന്നിടുന്നതിൽ നിന്ന് ചതിച്ചു കളയുന്ന ഒരു കാര്യമാണ്. തസ്വീഫ്, ഇനിയുണ്ട് നാളെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നുള്ളത്, ഇനിയും കാലമുണ്ട് എന്നുള്ള നിലക്കുള്ളത്. കാരണം മനുഷ്യന് യാതൊരു ഉറപ്പില്ല, അടുത്ത നിമിഷം ഉണ്ടോ എന്ന് ഉറപ്പില്ല, പക്ഷെ അവനെ ഈ പ്രതീക്ഷ. രണ്ടാമത്തേത് ഇത്തിബാഉൽ ഹവ, അവന്റെ ഇച്ഛയെ പിൻപറ്റുന്നത്, അവൻ എന്താണോ തോന്നുന്നത് അതുപോലെ അതിനെ പിൻപറ്റി ജീവിക്കുന്നത്. ഫമ്മ തൂലുൽ അമലി ഫയുൻസി അൽ ആഖിറ, തൂലിലമൽ ദുനിയാവിലുള്ള ഈ പ്രതീക്ഷ പരലോകത്തെ മറപ്പിച്ചു കളയും. അവന് മരണത്തിനെ കുറിച്ചോ പരലോകത്തിനെ കുറിച്ചോ ചിന്ത അവനുണ്ടാവില്ല, അത് മറപ്പിച്ചു കളയും. ഹവയെ പിൻപറ്റുന്നത് ഹക്കിൽ നിന്ന് അവനെ തടയുകയും ചെയ്യും, സത്യം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് അവനെ തടയുകയും ചെയ്യും. അല നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന ദുന്യ കദ്വല്ലത് മുദ്ബിറ, ദുനിയാവത പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മളെ വിട്ടുകൊണ്ടിരിക്കുക. ഇന്നലത്തെ ഒരു ദിവസം ഇനി നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ 10, 15, 20 ഇനി നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ ആളുകൾ, കഴിഞ്ഞ കാലം ഇനി നമുക്ക് ലഭിക്കുന്നില്ല, അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. വല്ലാഹിറത മുഖബില, ദാ നമുക്ക് മുന്നിട്ട് വരുന്നത് എന്താണ്? പരലോകമാണ്. നാം ഓരോ ദിവസവും നടക്കുന്നത് എങ്ങോട്ടാ? പരലോകത്തിലേക്കാണ്, ഉറപ്പുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ്. നമുക്കത് കണ്ടുമുട്ടേണ്ടി വരും. നമ്മുടെ മരണം നമ്മൾ കാണും, നമ്മുടെ പരലോകത്തിലേക്ക് നമ്മൾ എത്തും. ഒന്ന് നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് ആലോചിച്ചാൽ മതി എന്താ ഇപ്പൊ മനുഷ്യന്റെ അവസ്ഥ എന്നുള്ളത്. കാരണം ആ ഒരു യാത്ര പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു യാത്ര തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഈ രണ്ടെണ്ണത്തിനും സന്താനങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളിൽ മുഴുകി നിൽക്കുന്ന സന്താനങ്ങളുണ്ട്. കൂനു ഫകൂനു മിൻ അബ്നായിൽ ആഖിറ വലാ തകൂനു മിൻ അബ്നായിദ് ദുനിയ, നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളാവുക, ദുനിയാവിന്റെ സന്താനങ്ങളാവരുത്. പരലോകത്തെ കുറിച്ചുള്ള ചിന്തയിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുക. ദുനിയാവിന്റെ കാര്യങ്ങളിൽ മുഴുകി നടക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. എന്നിട്ട് പറഞ്ഞു, ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്നേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ളതാണ്. ഇന്ന് ഒരാളും നിങ്ങളെ വിചാരണ ചെയ്യാനില്ല. അള്ളാഹു തആല ദുനിയാവിൽ വെച്ചിട്ട് നീ എന്തൊക്കെ ചെയ്തു എന്ന് വിചാരണ ചെയ്തു നോക്കി എന്താണോ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയില്ല. ഇന്ന് അമൽ ചെയ്യാനുള്ള കാലമാണ് ദുനിയാവ്. വഗദൻ, നാളെ ഹിസാബുൻ വല അമൽ, നാളെ വിചാരണ ഉണ്ടാവുക, അവിടെ കർമ്മം ചെയ്യാൻ പറ്റൂല. മനുഷ്യന്റെ സമയം അവസാനിക്കുന്ന നിമിഷത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, സൽക്കർമ്മം ചെയ്യാൻ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. സൽക്കർമ്മം ചെയ്യാൻ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, നമ്മൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മുന്നൊരുക്കി വെച്ചിട്ടുള്ളത്. ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചിന്ത എങ്കിൽ അത് വലിയ അപകടമാണ്. നാളെ വിചാരണ നിൽക്കുന്ന സമയത്ത് ഒരു കർമ്മവും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത ബാബ്, ബാബു അൽ അസറുൽ ഹസൻ, നല്ല അസറുകൾ, നല്ല അടയാളങ്ങൾ കാണിക്കുക എന്നുള്ളത്. ഹദ്ദസന സുഫിയാൻ عن حبيب بن ابي ثابت عن ميمون ابن ابي شبيب قال كان يقال ان الله عز وجل يحب ان يرى اثر نعمته على عبده حسنا ويكره البؤس والتبؤس. സലഫുകളിൽപ്പെട്ട അഭിഷബി പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു ഒരു അടിമയിൽ അള്ളാഹു തആല നൽകിയ നിഅമത്തുകളുടെ അടയാളങ്ങൾ കാണുന്നത്. അല്ലാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ദരിദ്രനായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ കാണാനല്ല അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു തആല വെറുക്കുകയും ചെയ്യുന്നു. അത് ഒരു ഹദീസാണ്. ഹദീസ് അടുത്ത് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹല്ലക ബിമാലിൻ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ കണ്ടു. അപ്പൊ ചോദിച്ചു, പിന്നെ നിനക്ക് എന്തെങ്കിലും സമ്പത്തുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം മിൻ കുല്ലിൽ മാൽ, എനിക്ക് എല്ലാ സമ്പത്തും ഉണ്ട്. കദ അതാനി അല്ലാഹു മിനൽ ഇബ്ലി വൽ ഖൈലി വൽ റഖീഖി വൽ ഗനം, എനിക്ക് ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, അതുപോലെ വെള്ളിയുണ്ട്, അതുപോലെ തന്നെ ആടുകളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ അതാക അല്ലാഹു ഖൈറ ഫലിയുറ അലൈക, അല്ലാഹു തആല നിനക്ക് ഖൈർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മേലെ കാണട്ടെ, അത് നീ പ്രകടിപ്പിക്കാൻ പറഞ്ഞു. ഇത് സുഹുദും തസവ്വുഫും തമ്മിൽ വ്യത്യാസപ്പെടുന്ന, പണ്ട് കാലത്ത്, ഇന്നത്തെ കാലത്ത് സൂഫികൾ നല്ല വേഷം ഇതൊക്കെ ധരിക്കുന്നുണ്ട്, പണ്ട് കാലത്ത് വേർതിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൗതിക വിരക്തി അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, ഏതെങ്കിലും കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച് കുളിക്കാതെ നനക്കാതെ നടക്കുന്ന ആളുകളല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കാണണം. അത് ഒരു എന്താ പറയുക, ഒരു ഷുഹറത്ത് അല്ലാത്ത, കിബിർ അല്ലാത്ത രീതിയിൽ, മാന്യമായ രീതിയിലുള്ള വേഷവും, മാന്യമായ രീതിയിലാണ് അവൻ നടക്കേണ്ടത്, മാന്യമായ ഭക്ഷണമാണ് അവന് കഴിക്കേണ്ടത്, അവനെല്ലാം ആ രീതിയിൽ ചെയ്യണം. എന്നാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. ചില ആളുകൾ വിചാരിക്കും ദുനിയാവിലുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹ് നൽകിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ ജീവിക്കണം. അല്ല, അത് തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരാണ്. നമുക്കറിയാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുമായിട്ടുള്ള സംവാദത്തിന് പോകുമ്പോണ്ടായത്. ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ മുഴുകിക്കൊണ്ട്, കാരണം ഖുർആനെയും ഹദീസിനെയും അവർ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥ രൂപത്തിൽ. സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ അവർ ഇബാദത്ത് ചെയ്തതിന്റെ അടയാളം അത്ര ഉണ്ട്. അവരുടെ വേഷം പ്രത്യേകം പറയുന്നുണ്ട്, നനഞ്ഞിട്ട് ഉണങ്ങാത്ത മുഷിഞ്ഞ അല്ലെങ്കിൽ കടുത്ത കടുപ്പം നിറഞ്ഞ വേഷം ധരിക്കുന്നതാണ്. അങ്ങോട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോയത് എന്ത് വേഷത്തിലാണ്? നല്ല യമനിയിൽ നിന്ന് ലഭിക്കുന്ന നല്ല, ഏറ്റവും നല്ല വില കൂടി വസ്ത്രം ധരിച്ചിട്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിബ്റുൽ ഉമ്മ ഈ ഉമ്മത്തിലെ വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഫഹ്മാണത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ നല്ല വേഷം ധരിച്ചു എന്നതുകൊണ്ട് അവൻ ജാഹിദ് അല്ലാതാകുന്നില്ല. ഒരാൾ മോശം വേഷം ധരിച്ചു എന്നുള്ളത് അയാൾ ജാഹിദ് ആകുന്നുമില്ല. സുഹൃദ് എന്ന് പറഞ്ഞ കൽബുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്, കൽബുമായി ബന്ധപ്പെട്ടതാണ്. അവൻ കൽബിൽ എത്രത്തോളം ദുനിയാവിനേറ്റ് തഅല്ലുഖായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിലും കാണാം, ഇന്നല്ലാഹു യുഹിബ്ബു അയ്യുറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി ഹസന. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു ഒരു അടിമയിൽ അള്ളാഹു തആല നൽകിയ നിഅമത്തുകളെ, അസറുകൾ കാണാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇൻഷാഅല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് ഖൽബ് തഅല്ലുഖാവുന്ന, പരലോകത്തെ ചിന്തയിൽ മുഴുകുന്ന, ദുനിയാവിന്റെ സന്താനങ്ങളാകാത്ത നിലക്ക് അള്ളാഹു തആല നമ്മളെ മാറ്റുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.